Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
ഒരു പരമ്പരയെ സ്മരിച്ചുകൊണ്ട് നമ്മുടെ ചർച്ച ആരംഭിക്കുകയാണ്. ബ്രഹ്മസൂത്ര സാങ്കര ഭാഷ്യം അധ്യാസ ലക്ഷണമാണ് നമ്മൾ ചർച്ച ചെയ്തത് കഴിഞ്ഞ ദിവസം. ആഹ കോയം അധ്യാസോ നാമേരി ഉച്ചതേ സ്മൃതിരൂപ പരത്ര പൂർവദൃഷ്ട അവഭാസം. അത് കഴിഞ്ഞെടുത്തു വരുന്നത് അധ്യാസത്തെ കുറിച്ച് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളാണ്. തം കേജിത് അന്യത്ര അന്യധർമ്മ അധ്യാസ ഇതി വദന്തി. കേജിത് തു എത്ര യദ്ധ്യാസ തദ്വിവേക അഗ്രഹ നിബന്ധനോ ഭ്രമയിതി. അന്യേതു എത്ര യദ്ധ്യാസ തസ്യൈവ വിപരീത ധർമ്മത്വ കൽപ്പനാം ആചക്ഷതേ ഇതി. സർവധാപി തു അന്യസ്യ അന്യധർമ്മ അവഭാസതാം ന വ്യഭിചരതി. മറ്റ് ദാർശനികന്മാർ ഈ അധ്യാസത്തെ സംബന്ധിച്ച് എന്തെല്ലാം അഭിപ്രായങ്ങൾ പറഞ്ഞാലും അതിന്റെ വിശദീകരണങ്ങളിൽ വിപ്രതിപത്തി, അതായത് വിരുദ്ധാഭിപ്രായം ആചാര്യന്മാർക്കുണ്ടാകാം. അങ്ങനെ ഉണ്ടായാലും അധ്യാസം എന്ന് പറയുന്ന ആശയത്തെ തത്വത്തിൽ എല്ലാവരും അംഗീകരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അധ്യാസം ഇല്ല എന്ന് പറയുന്നവർ കൂടി അധ്യാസത്തെ അംഗീകരിച്ചുകൊണ്ടാണ് അതിനെ നിഷേധിക്കുന്നത് എന്നാണ് ഇവിടെ ഭാഷ്യകാരൻ പറയുന്നത്. അത് പ്രസിദ്ധമായി വരുന്ന അഞ്ച് അഭിപ്രായങ്ങളാണ് നമ്മൾ പഞ്ചഖ്യാതി എന്ന് പറയുന്നത്. അതിനെ വളരെ വിശദമായി ഈ ഭാമതി, ഇതിന്റെ വ്യാഖ്യാനം, ബ്രഹ്മസൂത്രത്തിന്റെ വ്യാഖ്യാനം ഭാമതിയിൽ നിഷേധിച്ചിട്ടുണ്ട്. ചർച്ച ചെയ്ത് മറ്റ് പക്ഷങ്ങളെല്ലാം നിഷേധിച്ചിട്ടുണ്ട്. ആത്മഖ്യാതി, അസത്ഖ്യാതി, അന്യഥാഖ്യാതി, അഖ്യാതി, അനിർവചനീയഖ്യാതി, പഞ്ചഖ്യാതികൾ ഇതാണ്. ആത്മഖ്യാതി എന്ന് പറയുമ്പോൾ ആത്മ എന്ന് വെച്ചാൽ വിജ്ഞാനം, വിജ്ഞാനത്തിന്റെ ഖ്യാതി ഭ്രാന്തി എന്നാണ് ആത്മഖ്യാതി പക്ഷക്കാർ പറയുന്നത്. അത് ബൗദ്ധന്മാരാണ്, അതായത് ബുദ്ധന്റെ അനുയായികളാണ് യോഗാചാര്യന്മാർ എന്നവരെ വിളിക്കുന്നു. ക്ഷണിക വിജ്ഞാനവാദികളെന്ന് വിളിക്കുന്നു. ബാഹ്യാർത്ഥ ശൂന്യവാദികളെന്ന് പറയുന്നു. യോഗാചാര്യന്മാരുടെ അഭിപ്രായമാണ് അത് ആത്മഖ്യാതി. ഇതിൽ ആദ്യം പറയുന്നത് അവരുടെ അഭിപ്രായമായിട്ടാണ് പറയുന്നത്. അന്യത്ര അന്യധർമ്മ അധ്യാസം, അവരെന്താണ് പറയുന്നത്? ചുരുക്കി പറഞ്ഞാൽ ക്ഷണികമായ വിജ്ഞാനം, ആ വിജ്ഞാനത്തിന്റെ ഒരു പരിണാമം, അതിന്റെ ഒരു ആകാരം എന്ന് അവരുടെ ഭാഷയിൽ പറയും. ആ വിജ്ഞാനത്തിന്റെ ആകാരമാണ് ഈ രജതം, വെള്ളി നമ്മൾ കാണുന്നത്. അതായത് ബ്രഹ്മസ്ഥലത്തെ കുറിച്ച് പറയുകയാണ്. അവിടെ കാണുന്ന വെള്ളി എന്ന് പറയുന്നത് ഉള്ളിലിരിക്കുന്ന വിജ്ഞാനത്തിന്റെ ആകാരമാണ്. വിജ്ഞാനമാണെങ്കിലും ക്ഷണികം, ഉണ്ടാകുന്നു നശിക്കുന്നു, ഉണ്ടാകുന്നു നശിക്കുന്നു. അങ്ങനെ ക്ഷണികമായി ഉണ്ടായി നശിക്കുന്ന വിജ്ഞാനത്തിന്റെ ആകാരമാണ് രജതം. അത് സത്യമാണ്, സത്യരജതമാണ്. പുറമേ ശുക്തി അതിനെ ആരോപിക്കുകയാണ്. ശുക്തിയിലേക്ക് ഇതം രജതം എന്ന് പറയുന്നിടത്ത് ഉള്ളിലിരിക്കുന്ന വിജ്ഞാനത്തിന്റെ ആകാരമായ രജതത്തെ, സത്യരജതത്തെ ആരോപിക്കുന്നു. അതിനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അന്യത്ര എന്ന് വെച്ചാൽ ശുക്തിയിൽ. അന്യധർമ്മ, അന്യം എന്ന് പറയുമ്പോൾ വിജ്ഞാനം, ക്ഷണിക വിജ്ഞാനം, അതിന്റെ ധർമ്മം എന്ന് പറയുമ്പോൾ രജതം, അതിന്റെ അധ്യാസം, അതിന്റെ ആരോപം. ആരോപം എന്ന് പറയുമ്പോൾ ജ്ഞാനം, ആരോപ്യം എന്ന് പറയുമ്പോൾ വസ്തു. ബ്രഹ്മസ്ഥലത്ത് ഇതം രജതം, ഇത് വെള്ളിയാണ് എന്നുണ്ടാകുന്ന ജ്ഞാനം, അതിനെ ആരോപം എന്ന് പറയുന്നു. ആ അനുഭവത്തിന് വിഷയമായി അവിടെ നമ്മൾ കാണുന്ന ആ വസ്തു, അതിനെ ആരോപ്യം എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ അധ്യാസം ആരോപമാണ്. അവർ ജ്ഞാനത്തിൽ മാത്രമേ അധ്യാസത്തെ സ്വീകരിക്കുന്നുള്ളൂ, വസ്തുക്കളിൽ അധ്യാസത്തെ സ്വീകരിക്കുന്നില്ല. ശുക്തിയും രജതവും അത് അധ്യാസമാണെന്ന് അവർ പറയുന്നില്ല, സത്യരഹിതമാണ്. അതേസമയം രണ്ടും തമ്മിൽ ഒന്നാണെന്ന് നമുക്ക് തോന്നുന്ന ആ അനുഭവം, ജ്ഞാനം, അത് അധ്യാസമാണ് എന്നാണ്. അതായത് ജ്ഞാന അധ്യാസത്തെ അവർ സ്വീകരിക്കുന്നുള്ളൂ, അർത്ഥാധ്യാസത്തെ, വസ്തുക്കൾ അവിടെ താതാന്യപ്പെടുന്നു എന്നവർ സ്വീകരിക്കുന്നില്ല. ഇതി വദന്തി. ഇത് ഭാമതികാരന്റെ അഭിപ്രായം അനുസരിച്ചാണ് അങ്ങനെ വ്യാഖ്യാനിക്കുന്നത്. വിവരണ നേരത്തെ ഞാൻ പറഞ്ഞു, ഭാമതി പ്രസ്ഥാനം അനുസരിച്ചുള്ള വ്യാഖ്യാനവും വിവരണ മതമനുസരിച്ചുള്ള വ്യാഖ്യാനവും ഉണ്ട് ബ്രഹ്മസൂത്രത്തിന്. വിവരണകാരൻ ഇതിന് അന്യഥാഖ്യാതി എന്നാണ് പറയുന്നത്. അന്യഥാഖ്യാതി എന്ന് പറയുമ്പോൾ നൈയായികന്മാരുടെ പക്ഷമാണ്. അവർ പറയുന്നത് എന്താണ്? ബ്രഹ്മസ്ഥലത്ത് അവരും ഭ്രമത്തെ അംഗീകരിക്കുന്നുണ്ട്. ജ്ഞാനത്തിൽ ഭ്രമമുണ്ട്, ആ വസ്തുക്കളിൽ പദാർത്ഥത്തിൽ ഭ്രമമില്ല. അർത്ഥാധ്യാസത്തെ നിഷേധിക്കുന്നു, ജ്ഞാനാധ്യാസത്തെ സ്വീകരിക്കുന്നു. നൈയായികന്മാരെന്താണ് പറയുന്നത്? നമ്മൾ രജതത്തെ, രജതഭ്രമം ഉണ്ടാകുന്ന സ്ഥലത്ത് മുമ്പിൽ ഒരു വസ്തുവിനെ കാണുന്നു, അതിനെ ഇതെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഇത് അപ്പൊ നമുക്കുണ്ടാകുന്ന രജത അനുഭവം എന്ന് പറയുന്നത്, നമ്മൾ മുമ്പ് എവിടെയോ കണ്ട വെള്ളി, അത് ചിലപ്പോൾ കടയിലായിരിക്കും, ആ വെള്ളിയുടെ സ്മൃതി നമുക്കുണ്ടാകുന്നു. ആ നമ്മുടെ സ്മൃതിക്ക് വിഷയമായിരിക്കുന്ന ആ വെള്ളിയെ നമ്മൾ ഇവിടെ ആരോപിക്കുകയാണ്. സ്മൃതിക്ക് വിഷയമായിരിക്കുന്ന വെള്ളി, അദ്വൈതി പറയുന്ന പോലെ അവിടെ അനർവചനീയമായ ഒരു വെള്ളി അവിടെ ഉണ്ടാകുന്നില്ല, മറിച്ച് നമ്മൾ മുമ്പ് കണ്ട ആ വെള്ളിയെ ഇവിടെ ആരോപിക്കുകയാണ്. അവിടെയും ജ്ഞാനത്തിൽ ഭ്രമമുണ്ട്, വസ്തുക്കളിൽ ഭ്രമമില്ല, ജ്ഞാനാധ്യാസത്തെ സ്വീകരിക്കുന്നു. അതും വളരെ വിശദമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്, നമുക്ക് അതിന് അതിന്റെ സാരാംശം മനസ്സിലാക്കാം. കേജിത്തു, അതായത് ഇവിടെ തന്നെ അന്യത്ര എന്ന് പറഞ്ഞാൽ ശുദ്ധിയിൽ, അന്യധർമ്മം, അന്യധർമ്മം അതായത് നയകന്മാർ തന്നെ ഇതിനെ പലതരത്തിൽ വ്യാഖ്യാനിക്കും. അന്യധർമ്മം, അന്യം എന്ന് പറയുമ്പോൾ രജത അവയവം, ഒരു വസ്തു നിലനിൽക്കുന്ന അതിന്റെ അവയവങ്ങളിലാണ്. ഒരു പുസ്തകം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അവയവങ്ങൾ എന്ന് പറയുന്നത് അതിന്റെ ഓരോ പേപ്പറും അതിന്റെ അവയവങ്ങളാണ്. പുസ്തകത്തിന് അവയവി എന്ന് പറയും, പേപ്പർ അതിന്റെ അവയവം എന്ന് പറയും. ഏത് വസ്തുവിനും അങ്ങനെ അവയവി, അവയവം, ആ വസ്തുവിന് അവയവി എന്നും അതിനെ നമ്മൾ പിരിച്ചെടുത്താൽ കിട്ടുന്നതിന് അവയവം എന്നും പറയും. അപ്പോൾ രജതം, വെള്ളി, അതിന്റെ അവയവങ്ങളെന്ന് പറയുന്നത് അതിന്റെ ഭാഗങ്ങൾ, ആ അവയവങ്ങളിൽ അത് സ്ഥിതി ചെയ്യുന്നു. രജതം അത് അവയവിയായി. അപ്പോൾ അവരുടെ അഭിപ്രായം അനുസരിച്ച് അന്യം എന്ന് പറയുന്നത് അന്യത്ര, അന്യം എന്ന് പറയുന്ന അവയവങ്ങൾ, അന്യധർമ്മം എന്ന് പറയുമ്പോൾ അതിന്റെ അവയവി, അതിന്റെ അധ്യാസം ശുക്തിയിൽ സംഭവിക്കുന്നു, വെള്ളി മുത്തുച്ചിപ്പിയിൽ സംഭവിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ഈ വേദാന്തത്തിൽ ഇത്തരം കാര്യങ്ങൾ വളരെ സങ്കീർണങ്ങളായ ചർച്ചകളാണുള്ളത്. അത് പറഞ്ഞ് മനസ്സിലാക്കാനും കുറച്ച് സങ്കീർണതയുള്ള കാര്യങ്ങളാണ്, കൂടുതൽ അങ്ങോട്ട് പ്രവേശിക്കാതിരിക്കുന്നതാണ് തൽക്കാലം നല്ലത്. അന്യത്ര അന്ന അന്യധർമാധ്യാസ, അത് രജതത്വത്തെ വെള്ളിയിൽ ആരോപിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള പക്ഷങ്ങളുണ്ട്. കേജിത്തു, മറ്റു ചിലരുടെ അഭിപ്രായം എന്താണ്? എത്രയത് അധ്യാസ തദ് വിവേക ആഗ്രഹ നിബന്ധനോ ഭ്രമയിൽ, ഇതിന് അഖ്യാതിവാദം എന്ന് പറയും. പ്രാഭാകര മീമാംസകരും സാഖ്യന്മാരും, അവർ രണ്ടുപേരുടെയും അഭിപ്രായമാണ്. അവർ സാഖ്യനും എന്താണ്? പ്രകൃതി പുരുഷൻ രണ്ടു വസ്തുക്കളെ സ്വീകരിക്കുന്നു. അതിനനുസരിച്ചാണ് ഭഗവത്ഗീതയിലും മറ്റും പറയുന്നത്, പ്രകൃതിയും പുരുഷൻ ചെയ്യുക, വിധ്യനാദി ഉഭാവപി, പുരുഷന്മാരനേകം, പ്രകൃതി ഏകം. ഇതിൽ ഭ്രമവും അധ്യാസവും ഒന്നും അവർ സ്വീകരിക്കുന്നില്ല. നമ്മൾ ഇതിൽ തന്നെ അടുത്ത് സാംഖ്യ മതത്തെ നിഷേധിക്കുന്ന ഭാഗം വരുമ്പോൾ സാംഖ്യ സിദ്ധാന്തം അവിടെ വിശദമായി ചർച്ച ചെയ്യും. അപ്പോൾ അവർ പറയുന്നത് എന്താണ്? എത്രയത് അധ്യാസ തദ് വിവേക ആഗ്രഹ നിബന്ധനോ ഭ്രമ. പ്രഭാകര മീമാംസകരും അങ്ങനെയാണ്, പ്രഭാകര അനുയായികൾ. ദാർശനികന്മാരിൽ ഏറ്റവും വലിയ യുക്തിവാദിയാണ് പ്രഭാകര പക്ഷക്കാർ, പ്രഭാകരന്മാർ. അവർ യുക്തി ചിന്തയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരാണ്. അതുപോലെ ഭ്രമമേ സംഭവിക്കുന്നില്ല. പിന്നെ എന്ത് സംഭവിക്കുന്നു? എത്ര ഏത് അധ്യാസ, ശുക്തിയിൽ ഏത് അധ്യാസ, രജതത്തിന്റെ അധ്യാസം ഉണ്ടാകുമ്പോൾ തദ് വിവേക ആഗ്രഹ നിബന്ധനം. ഇവിടെ പ്രഭാകരൻ പറയുന്നത് എന്താണ്? നമുക്ക് രജതത്തിന്റെ സ്മൃതി ഉണ്ടാകുന്നു, വെള്ളിയുടെ ശുദ്ധിയെ പ്രത്യക്ഷമായി അറിയുന്നു, ഇത് എന്നറിയുന്നുണ്ട്. ഒന്ന് സ്മൃതി, മറ്റൊന്ന് അനുഭവം. കണ്ണുകൊണ്ട് കണ്ട് ഉണ്ടാകുന്ന അനുഭവം, അത് പ്രത്യക്ഷം. അത് ഓർക്കുകയാണ് വെള്ളി, അത് രജതത്തെ കുറിച്ചുള്ള സ്മരണ. ഇത് രണ്ടും വേർതിരിച്ചറിയാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ, അല്ലാതെ അവിടെ ഭ്രമമൊന്നും സംഭവിക്കുന്നില്ല എന്നാണ്. ഇത് പ്രത്യക്ഷമായി കാണുകയാണ് എന്റെ മുമ്പിലുള്ള വസ്തുവിനെ, വെള്ളിയെ ഞാൻ ഓർക്കുകയാണ്. ഈ സ്മരണയും ഈ പ്രത്യക്ഷം ഞാനും തമ്മിൽ വേർതിരിച്ചറിയാൻ നമുക്ക് പറ്റുന്നില്ല. അതിന് മറ്റു പല ദോഷങ്ങളുണ്ട്, പ്രമാണ ദോഷങ്ങൾ, പ്രമേയ ദോഷം, പ്രമാതൃദോഷം എന്നെല്ലാം പറയും. ഇങ്ങനെയുള്ള ദോഷങ്ങളുകൊണ്ട് ഇതിനെ വേർതിരിച്ചറിയാൻ പറ്റുന്നില്ല. അറിയാത്തതുകൊണ്ട് രണ്ടും നമ്മൾ ഒന്നായി ധരിക്കുന്നു, സ്മരണയെയും അനുഭവത്തെയും. അത്രേ ഇവിടെ സംഭവിക്കുന്നുള്ളൂ. അതാണ് വിവേക ആഗ്രഹം. വിവേകം എന്ന് വെച്ചാൽ ഭേദം, ഭേദത്തിന്റെ ആഗ്രഹം എന്ന് വെച്ചാൽ ജ്ഞാനമില്ലായ്മ, അത് നിബന്ധനം എന്ന് വെച്ചാൽ കാരണം. സ്മൃതിയെയും പ്രത്യക്ഷ അനുഭവത്തെയും നമ്മൾ വേർതിരിച്ചറിയാതെ നമുക്കുണ്ടാകുന്ന ഒരു അനുഭവം, അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ, ഇത് വെള്ളിയാണെന്നുള്ള അനുഭവം ഉണ്ടാകുമ്പോൾ ഇത്രയും സംഭവിക്കുന്നുള്ളൂ. നമ്മുടെ സ്മരണയെയും നമ്മുടെ പ്രത്യക്ഷ അനുഭവത്തെയും നമുക്ക് വേർതിരിച്ചറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ അതിനെ ഭ്രമം എന്ന് പറയുന്നു എന്നാണ്. ഇതാണ് അഖ്യാതി എന്ന് പറയുന്നത്. അന്യേതു, ഇത് ഭാമതി മതമനുസരിച്ചും വിവരണ മതമനുസരിച്ചും ഇതിനെ അഖ്യാതിവാദമായിട്ടാണ് സ്വീകരിച്ചിരിക്കുന്നത്. എത്ര ഇത് അധ്യാസ തസ്യവ വിപരീത ധർമ്മത്വ കൽപ്പന ആചക്ഷതി. ഇത് ഭാമതികാരന്റെ അഭിപ്രായം അനുസരിച്ച് ഇത് അന്യഥാഖ്യാതിയാണ്, അതായത് നൈയായിക മതമാണ്. വിവരണകാരന്റെ അഭിപ്രായം അനുസരിച്ച് ഇത് ശൂന്യവാദമാണ്. രണ്ടിനും യോജിപ്പിക്കാം. എത്ര ഇത് അധ്യാസ സർവാർത്ഥ ശൂന്യവാദി എന്ന് പറയുന്നു മാധ്യമികന്മാരെന്ന് പറയുന്നു ബൗദ്ധപക്ഷക്കാരാണ്. സർവവും ശൂന്യമെന്നാണ് അവരുടെ പക്ഷം. ആ ശൂന്യവാദം തന്നെ മാധ്യമകാരികയിലൊക്കെ അതിനെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ അത് ശൂന്യം എന്ന് പറയുന്നത് അദ്വൈതത്തിൽ പറയുന്ന ബ്രഹ്മം പോലെയാണ് അവരും വ്യാഖ്യാനിക്കുന്നത്. ശൂന്യത്തെ വ്യാഖ്യാനിക്കുന്നത് സത്തല്ല അസത്തല്ല, സത് അസത് ഉഭയമല്ല, സത് അസത് ഉഭയ വിലക്ഷണവും അല്ല എന്ന് പറയും. എന്ന് പറയുമ്പോൾ അത് ബ്രഹ്മം പോലെയായി. എന്നാലും ഇവിടെ ഭാഷ്യകാരൻ മറ്റും നിഷേധിക്കുന്ന ഒരു ശൂന്യവാദമുണ്ട്. അത് അഭാവം പോലെയുള്ള ഒരു ശൂന്യവാദമാണ് അവിടെ പറയുന്നത്. അതിനെ നിഷേധിക്കുകയാണ്. അവരുടെ അഭിപ്രായം അനുസരിച്ച് എന്താണ് പറയുന്നത്? എത്രതു യഥ്യാസ ശുക്തിയിൽ എത്ര യഥ്യാസ രഹിതത്തിന്റെ അധ്യാസം ഉണ്ടാവുമ്പോൾ തസ്യവ ആ ശുക്തിയുടെ തന്നെ വിപരീത ധർമ്മം. ശുക്തി സത്താണ്, അതിന്റെ നേരെ വിപരീതം എന്ന് വെച്ചാൽ അസത്ത്. വിപരീത ധർമ്മത്വ കൽപ്പന, വിപരീത ധർമ്മത്തെ കൽപ്പിക്കുകയാണ്. അവിടെ നമ്മൾ മുമ്പിൽ കാണുന്ന വസ്തു നമുക്ക് സത്തായി അനുഭവപ്പെടുന്നു, അതിന്റെ നേരെ വിപരീതം എന്ന് വെച്ചാൽ അസത്തായ വസ്തുവിനെ കൽപ്പിക്കുകയാണ് എന്നാണ്. അത് ശൂന്യവാദം അനുസരിച്ച് വാചസ്പതി മിശ്രൻ നൈയായിക പക്ഷപാതി എന്ന് വാചസ്പതി മിശ്രനെ കുറിച്ചൊരു ആക്ഷേപമുണ്ട്. അദ്ദേഹം വലിയൊരു നൈയായികനായിരുന്നു. അതുകൊണ്ട് അദ്വൈത സിദ്ധാന്തം അവതരിപ്പിക്കുമ്പോഴും അതിൽ ന്യായത്തിന്റെ സ്വാധീനം ഉണ്ടെന്ന്. അതുകൊണ്ട് ഇവിടെ അവസാനം ന്യായപക്ഷത്തിൽ ഇതിനെ അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് എത്രയേത് അധ്യാസ ശുക്തിയിൽ ഏതധ്യാസ രഹിതത്തിന്റെ അധ്യാസം വരുമ്പോൾ തസ്യൈവ വിപരീത ധർമ്മത്വം എന്ന് പറയുന്നത് രജിതത്വം, രജിതത്തിന്റെ ഭാവം, വെള്ളിയുടെ ഭാവം അതിനെ കൽപ്പിക്കുകയാണ്. അത് കൂടുതൽ ഗഹനമായ ചർച്ചയിലേക്ക് പോകുന്ന കാര്യങ്ങളായതുകൊണ്ട് അത് നമുക്ക് വിടാം. ഇവിടെ വലിയ അതിന് പ്രാധാന്യമുള്ളതല്ല, ദാർശനിക ചർച്ച ചെയ്യുന്നിടത്താണ് അതിന്റെ ആവശ്യം. ഇവിടെ അടുത്ത് പറയുന്നതാണ് പ്രാധാന്യമുള്ളത്. സർവധാപി അന്യസ്യ അന്യധർമ്മ അവഭാസത എന്ന വ്യഭിചരതി. സർവധാപി എല്ലാ പക്ഷങ്ങളിലും എന്താണ് അന്യസ്യ അന്യധർമ്മ അവഭാസ, എല്ലാവരും പറയുന്നുണ്ടെന്നാണ്, ഒന്ന് മറ്റൊന്നായി തോന്നുന്നു. അന്യസ്യ അന്യധർമ്മ അവഭാസത, ഒന്ന് മറ്റൊന്നായി, ഒന്നിനെ മറ്റൊന്നായി തോന്നുന്നു, ഒന്നിന്റെ മറ്റൊന്നായുള്ള തോന്നൽ ശുക്തിയെ രഹിതമായി തോന്നുന്നു. ഇന്ന വ്യഭിചരതി, അക്കാര്യത്തിൽ മാറ്റമില്ല. വ്യഭിചാരം എന്ന് വെച്ചാൽ മാറ്റം, ഇന്ന വ്യഭിചരതി, അങ്ങനെ മാറ്റം സംഭവിക്കുന്നില്ല. ഈ ആശയത്തിൽ മാറ്റമില്ല എന്നത് എല്ലാവരും അധ്യാസത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്നർത്ഥം. അതിന്റെ വിശദീകരണങ്ങളിലേ ഉള്ളൂ അഭിപ്രായ വ്യത്യാസം. അധ്യാസം ഭ്രമം എന്ന് പറയുന്നത് ദാർശനികന്മാർ മാത്രമല്ല സർവ്വ മനുഷ്യരും അംഗീകരിക്കുന്നതാണ്. ഒരു ദാർശനികമായ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് അതിനെ മനസ്സിലാക്കാം, അതിന്റെ സങ്കീർണതകൾ മനസ്സിലാക്കാൻ നമുക്ക് വൈഷമ്യം നേരിടുമെങ്കിലും യാഥാർത്ഥ്യ ബോധത്തെക്കാൾ നമുക്ക് പ്രപഞ്ചത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഭ്രമമാണ്. ഈ വ്യാവഹാരിക തലത്തിൽ പോലും ഭ്രമം വ്യവഹാരത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ജീവിതം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അക്കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട്. നമ്മളൊരു തത്വചിന്ത എന്നുള്ള നിലയ്ക്ക് അത് എടുക്കുമ്പോൾ നമുക്ക് അതിന് പല സങ്കീർണതകളും, അതെങ്ങനെ സംഭവിക്കും, വസ്തുകൊണ്ടോ എങ്ങനെ സംഭവിക്കും എന്ന് തോന്നും. നമ്മുടെ ദൈനംദിന അനുഭവത്തെ തന്നെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അനുഭവങ്ങൾ എല്ലാം ഭ്രമാത്മകമാണ്. ദൈനംദിന അനുഭവം, വ്യക്തമായ അനുഭവം തന്നെ എടുക്കാം. ഭൂമി എത്രയോ വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഭൂമിയുടെ പര്യായം തന്നെ സ്ഥിര എന്നാണ്, എന്നുവെച്ചാൽ അത് സഞ്ചരിക്കാത്തവളെന്നാണ് നമ്മുടെ അനുഭവം. ഭൂമി സഞ്ചരിക്കുന്നു, സൂക്ഷിച്ച് ഇവിടെ ഇരുന്നില്ലെങ്കിൽ കാല് ഇടറി വീഴുമെന്ന് ആർക്കെങ്കിലും തോന്നാറുണ്ടോ? തോന്നാറുണ്ട്. പക്ഷെ അതിവേഗം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ എന്നാലും നമ്മളൊരു ഭ്രമം, നമ്മുടെ ഭ്രമം എന്താണ്? ഭൂമി സ്ഥിരയാണ്, അചല ഭൂമിയുടെ പര്യായമാണ്. അപ്പോ അങ്ങനെ ഒരു യാഥാർത്ഥ്യ ബോധത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുവെച്ചാൽ ഭ്രമത്തിൽ. ആ യാഥാർത്ഥ്യ ബോധം വാസ്തവത്തിൽ ഭ്രമമാണ്. നേരെ മറിച്ച് സൂര്യൻ നിശ്ചലമാണ്, പക്ഷെ സഞ്ചരിക്കുന്നു എന്നുള്ള അനുഭവമാണ് നോക്കുന്നത്. നമ്മൾ എത്ര നമ്മുടെ ബുദ്ധിയെ പഠിപ്പിക്കാൻ ശ്രമിച്ചാലും നമ്മുടെ അനുഭവത്തെ മാറ്റാൻ കഴിയത്തില്ല. സയൻസിൽ നമ്മൾ പഠിക്കും, പക്ഷെ നമ്മുടെ അനുഭവം നേരെ മറിച്ച്, നമ്മുടെ അനുഭവം സൂര്യൻ ചലിക്കുന്നു എന്നാണ്. ഇതിലും വലിയൊരു ഭ്രമം. നമ്മുടെ ജീവിത ദൈനംദിന വ്യാപാരങ്ങളെല്ലാം ഈ രണ്ട് ഭ്രമത്തെ അടിസ്ഥാനമാക്കിയാണ്. ഭൂമി നിശ്ചലം, സൂര്യൻ ചലിക്കുന്നു. ഈ ഭ്രമത്തെ അംഗീകരിച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രാവും പകലും ദിനവും ആഴ്ചയും മാസവും എല്ലാം ഇതിന്റെ അടിസ്ഥാനത്തിലാണ്, ഈ ഭ്രമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഇതിനെ തുടർന്ന് വരുന്ന എല്ലാം ഭ്രമമാണ്. കാലബോധം പോലും അടിസ്ഥാനപരമായ ഒരു ഭ്രമത്തിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷെ ഈ ഭ്രമത്തെ നമ്മൾ അല്ല എന്ന് നമ്മൾ ധരിക്കാൻ ശ്രമിച്ചാലും നമ്മുടെ അനുഭവത്തെ നമുക്ക് മാറ്റാൻ പറ്റുന്നില്ല. സൂര്യൻ ചലിക്കുന്നില്ല എന്നൊരു അനുഭവം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഭൂമി ചലിക്കുന്നു എന്നുള്ള ഒരു അനുഭവം നമുക്ക് എത്രയൊക്കെ സയൻസ് പഠിച്ചാലും ഉണ്ടാകുന്നില്ല. ഇത് തന്നെയാണ് നമ്മൾ വേദാന്തത്തിന് സംഭവിക്കുന്നത്. വേദാന്തത്തിൽ എന്താണ്, നമ്മൾ മനസ്സിലാക്കുന്നു ഇത് ഭ്രമമാണ്, പക്ഷെ അത് നമ്മളെ അനുഭവത്തിൽ വരുന്നില്ല. നമ്മുടെ ബോധം സത്യമായി അനുഭവപ്പെടുന്നു. അത് നമ്മുടെ ലൗകികമായ അനുഭവം പോലെ തന്നെ, അത് പുതിയതായൊരു കാര്യം ഇവിടെ പറയുന്നില്ല. അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് നമ്മളിതിലൂടെയും പഠിക്കുന്നത്. പക്ഷെ നമ്മുടെ അനുഭവം നേരെ വിപരീതമായിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ഭാഷ്യകാരനും പറയുന്നു, നിങ്ങളിനി ഏതെല്ലാം ദർശനങ്ങൾ ഏതെല്ലാം രീതിയിൽ പറഞ്ഞാലും ശരി, ഭ്രമം എന്ന് പറയുന്നത് അംഗീകരിച്ചേ പറ്റും. അത് നമ്മുടെ അനുഭവമാണ്, വേറെ ആരും നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നതല്ല. പക്ഷെ ആ അനുഭവത്തെ, ഭ്രമത്തെ നമ്മൾ സത്യമായി ധരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോ മനുഷ്യൻ, ഭൂമി ചലിക്കാത്തതാണ്, സൂര്യൻ ചലിക്കുന്നതാണ് എന്ന് ധരിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതായത് അറിവില്ലാത്ത കാലം. ആ കാലത്തിൽ ഈ അനുഭവം അവനെ സംബന്ധിച്ച് സത്യമായിരുന്നു. മനുഷ്യന് കൂടുതൽ അറിവുണ്ടായി വന്നപ്പോൾ മനസ്സിലായി ഇത് ഭ്രമമാണ്, ദൈനംദിന അനുഭവം ഭ്രമമാണെന്ന് മനസ്സിലായി. അനുഭവത്തെ മാറ്റാനും പറ്റുന്നില്ല. മനുഷ്യൻ കൂടുതൽ കൂടുതൽ ഈ കാര്യങ്ങൾ പ്രപഞ്ചത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഭൗതികമായി മനസ്സിലാക്കി ചെല്ലുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഈ രീതിയിൽ പോവുകയാണെങ്കിൽ അവന് പൂർണ്ണമായും ബോധ്യമാകും എന്താണ്, ഇതെല്ലാം ഭ്രമമാണ് ഇത്. പക്ഷെ അത് അംഗീകരിക്കത്തില്ല, അംഗീകരിക്കാൻ അവന്റെ പ്രത്യക്ഷാനുഭവം സമ്മതിക്കത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ ഭാഷകാരൻ പറയുന്നത് എന്താണ്, ഇനി ഏത് ദാർശനികന്മാർ എന്തെല്ലാം പറഞ്ഞാലും ഭ്രമം എന്ന് പറയുന്നതിന് യാതൊരു മാറ്റമില്ല എന്നാണ്. ഇനി അത് പക്ഷെ നമുക്ക് ഇത്രയും വ്യക്തമായ അനുഭവം ഉണ്ടെങ്കിലും നമുക്ക് ചെറിയൊരു ഉദാഹരണത്തിലൂടെ അത് വിശദീകരിക്കേണ്ടി വരുന്നു. സൂര്യൻ ചലിക്കുന്നു എന്നുള്ള നമ്മുടെ അനുഭവമാണ് ഭ്രമം, അത് വ്യക്തമായ അനുഭവമാണ്. എന്നാലും ചെറിയൊരു ഉദാഹരണത്തിലൂടെയാണ് ഇവിടെ വിശദീകരിക്കുന്നത്. എന്താണ് തഥാച ലോകേ അനുഭവ, ലോകത്തിൽ തഥാച അനുഭവം, അപ്രകാരം തന്നെയാണ് അനുഭവം. തഥാച അപ്രകാരം തന്നെ ലോകത്തിന്റെ അനുഭവം അങ്ങനെ. എന്താണ് ശുക്തികാഹി രജതവത് അവഭാസത്തെ, ഭ്രമം ഉണ്ടായതിനു ശേഷം നമ്മൾ പറയുകയാണ് എന്താണ് ശുക്തിക രജതം തന്നെ, ശുക്തി തന്നെ, ചിപ്പി തന്നെ, രജതവത് വെള്ളിയെ പോലെ, വെള്ളിയല്ല വെള്ളിയെ പോലെ അവഭാസത്തെ തോന്നുന്നു, അനുഭവപ്പെടുന്നു. ഭ്രമമുണ്ടായി അത് മാറിയതിന് ശേഷം അയാൾ പറയുകയാണ്, ആ ഇത് ഈ ചിപ്പിയാണല്ലോ വെള്ളിയെ പോലെ അനുഭവപ്പെട്ടത്. ഏക ചന്ദ്ര സദ്വിതീയവത്തിൽ, നമ്മുടെ കൺപോളയിൽ വിരലുകൊണ്ട് അമർത്തിയിട്ട് ചന്ദ്രനെ നോക്കിയാൽ കാണുന്ന എന്താണ്, ഒരു ചന്ദ്രൻ രണ്ടായി നിൽക്കുന്നതായി കാണുന്നു. ചന്ദ്രൻ ഒന്നേ ഉള്ളൂ, പക്ഷെ നമുക്ക് രണ്ട് ചന്ദ്രനെ കാണാൻ പറ്റുന്നു. കണ്ണിന് എന്തെങ്കിലും അസുഖങ്ങളുള്ളവർക്കും അങ്ങനെ കാണാമെന്ന് പറയുന്നുണ്ട്. ചന്ദ്രൻ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ചന്ദ്രനെ കാണാമെന്ന് പറയുന്നു. പറയുന്നു ഏക ചന്ദ്ര, ചന്ദ്രൻ സദ്വിതീയവ, രണ്ടാമതൊന്നിനോട് കൂടി നിൽക്കുന്നതായി, നിൽക്കുന്നത് പോലെ. സദ്വിതീയം, ദ്വിതീയത്തോട് കൂടിയത്, രണ്ടാമതൊന്നിനോട് കൂടി നിൽക്കുന്നതായി, കൂടി നിൽക്കുന്നത് പോലെ. വത് എന്ന് വെച്ചാൽ പോലെ എന്നുള്ള അർത്ഥം, ദ്വിതീയവത് ദ്വിതീയം പോലെ, ഇരി എന്ന് അനുഭവം എന്നർത്ഥം, ഇരി അനുഭവ എന്നാണ്. ഇത് നമ്മുടെ അനുഭവമാണ്. രണ്ടാമത്തെ ഉദാഹരണം കൊടുക്കുന്നത് എന്താണ്, കാരണം രജതം വെള്ളി നമ്മുടെ മുമ്പിൽ, വെള്ളിയുടെ അനുഭവം ഉണ്ടാകുമ്പോൾ അവിടെ രണ്ട് വസ്തുക്കളുണ്ട്, ഒരു ശുദ്ധിയും മറ്റൊരു വെള്ളിയും. സ്വാഭാവികമായിട്ടും ആ അത്തരം അനുഭവം ഉണ്ടാകുന്നതിന് നേരത്തെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു വെള്ളിയുടെ സ്മൃതി അതൊക്കെ ആവശ്യമാണ്, രണ്ട് വസ്തുക്കൾ വേണം എന്നാലേ ഉണ്ടാകത്തുള്ളൂ. പക്ഷെ ഇവിടെ ബ്രഹ്മ ഏകമാണ്, അപ്പോൾ അതിലെങ്ങനെയാണ് ഭ്രമം ഉണ്ടാകുന്നത്, അവിടെ രണ്ടില്ലല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഒന്നിൽ തന്നെ ഭ്രമം ഉണ്ടാകുന്നതിനാണ് അടുത്ത ഉദാഹരണം കൊടുത്തിരിക്കുന്നത്. ചന്ദ്രൻ ഒന്നേ ഉള്ളൂ, ആ ഒരു ചന്ദ്രനിൽ തന്നെ രണ്ടെന്നുള്ള തോന്നലുണ്ടാകുന്നു. മറ്റങ്ങനെയല്ല, രണ്ട് വസ്തുക്കളുണ്ട്, ചിപ്പിയും വേറെ വെള്ളിയും, രണ്ടും തമ്മിൽ സാദൃശ്യമുള്ളതുകൊണ്ട് രണ്ടും തമ്മിൽ ഭ്രമം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അങ്ങനെ അല്ലാതെ ഉണ്ടാകാം, ഒരു വസ്തുവിൽ തന്നെ ഭ്രമം ഉണ്ടാകാം. ചന്ദ്രൻ ഒന്നാണ്, ആ ഒരു ചന്ദ്രൻ തന്നെ രണ്ടായി കാണുന്നു. ഇവിടെ ബ്രഹ്മ ഏകമാണ്, ആ ഏകമായിരിക്കുന്ന ബ്രഹ്മത്തിൽ തന്നെ ഈ അനുഭവം ഉണ്ടാകാം.